ജീവൻ, സശരിയായ ജീവൻ സസ്യങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ടങ്ങനെ പറയുന്നു. ഉപാസനകളിൽ ഒരു സാമാന്യ യുക്തി വേണമെന്ന് നിയമമൊന്നുമില്ല. കാരണം ഇത് കേവല ഭാവനയാണ്. അതിന് എന്തെങ്കിലും ഭൗതികമായ അടിത്തറ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഋഷി എങ്ങനെ വേണമെങ്കിലും ഭാവന ചെയ്യും. എന്നാലും ചില നിയമങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, കഴിഞ്ഞില്ലെങ്കിലും ദോഷമില്ല. കാരണം ഇത് അങ്ങനെ ഭൗതികമായ എന്തെങ്കിലും ഒരു നിയമത്തെക്കുറിച്ച് പറയുന്നതല്ല. എങ്ങനെ ഔഷധികളിൽ നിന്നും രസമുണ്ടായെന്നും ജലമുണ്ടായെന്നും ഔഷധികളിൽ നിന്ന് പുരുഷനുണ്ടായെന്നോ അങ്ങനെയെന്നുള്ള കാര്യകാരണം ഇന്നത്തെ പഠിപ്പിക്കുകയല്ല ചെയ്യും. അതിനെന്തെങ്കിലും ഒരു യുക്തിയെ ബോധിപ്പിക്കുകയല്ല ചെയ്യും. ഇത് കേവലം ഒരു ഭാവന, ഒരർത്ഥഭാവന. അതിന്റെ ബന്ധത്തെ നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്നവരും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും വരും. അതൊരു ഇന്നത്തെ ശാസ്ത്രവുമായി പൊരുത്തപ്പെടണമെന്നൊന്നുമില്ല. നമ്മളുദ്ദേശിക്കുന്ന ശാസ്ത്രീയത എന്ന് കൂടി വേണമെന്നില്ല. മന്ത്രങ്ങളാണ് അതിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. കേവലം മന്ത്രശാസ്ത്രം, ഭൗതിക ശാസ്ത്രമാണ് വേദം. ശബ്ദശാസ്ത്രം, അതിന്റെ ആഴവും പരപ്പൊന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് ഭൗതികമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാലും അത് പൂർണ്ണമായും വെളിപ്പെടുത്തില്ല. ഇതാദ്യ ഭൗതികമല്ല, ഇതിന്റെ ആദ്യ ദൈവികവും ആദ്യ ആധ്യാത്മികവുമായ ഭാവങ്ങളാണ് ശബ്ദമന്ത്രങ്ങൾക്കുള്ളത്. നമ്മളെ ഗവേഷണ പഠനങ്ങളെല്ലാം ആദ്യ ഭൗതികത്തിലാണ്. നമ്മളെ വ്യത്യാസം വസ്തു തത്വം മൂന്ന് തരത്തിലാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യ ഭൗതികം, ആധ്യാത്മികം, ആദ്യ ദൈവികം. പുസ്തകമായിരിക്കും നമ്മളീ കാണുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ആദ്യ ഭൗതിക രൂപമാണ്. ഇതിന് നമുക്ക് ഗവേഷണങ്ങളെല്ലാം നടത്താം. ഇതെങ്ങനെ ഉണ്ടായി, എങ്ങോട്ട് പോകുന്നു, എല്ലാം കണ്ടുപിടിക്കും. അതിനെ നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നു, സയൻസ് എന്ന് പറയുന്നു. ഇതിന്റെ ആധ്യാത്മിക ആദ്യ ദൈവിക ഭാവങ്ങൾ അതങ്ങനെ എളുപ്പമല്ല. ഭൗതികമായ പഠനത്തിന് വിധേയമാക്കുക ക്ലിഷ്ടമാണ്. ആധ്യാത്മിക തലമെന്ന് പറയുന്നത് മനസ്സിന്റെ തലമാണ്. അവിടെ എന്തെങ്കിലും നടത്തണമെങ്കിൽ അത് മനസ്സുകൊണ്ട് തന്നെ നടത്തണം. അതാണ് അവിടെ വരുന്ന തകരാറ്. മനസ്സ് തന്നെ മനസ്സിന് പഠിക്കാൻ പോകുമ്പോൾ അത് പൂർണ്ണത വരത്തില്ല. അത് മനസ്സ് ഭൗതികമായ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിന് ഒരു വ്യക്തത വരും. കാരണം മനസ്സിൽ നിന്ന് ഭിന്നമായ വിഷയങ്ങളെ പഠിക്കുന്നു. മനസ്സ് മനസ്സിനെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൂർണ്ണത വരത്തില്ല. അതാണ് ആദ്യ ആധ്യാത്മികം. ആദ്യ ദൈവികം ഒരിക്കലും സാധാരണ മനസ്സിൽ വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിനേക്കാൾ സൂക്ഷ്മമായ തലങ്ങളാണ്. അപ്പോൾ ഇതിലിത് രണ്ടും ഭാഷ്യകാലം തന്നെ എടുത്ത് പറയും. ഈ പറയുന്നത് ആധ്യാത്മികമാണ്, ഇനി ആദ്യ ദൈവികമാണെന്നെല്ലാം പറയും. അത് ഇന്നത്തെ സയൻസുമായിട്ടൊന്നും അതിന് ഇന്ന് നമ്മൾ പഠിക്കുന്ന സയൻസുമായിട്ടൊന്നും ബന്ധമില്ല. അതുകൊണ്ട് യുക്തി ഇവിടെ പ്രയോഗിച്ച് നോക്കരുത്. എങ്ങനെയാണ് അത് അതിന്റെ രസമാകുന്നത്, എങ്ങനെ സാരമാകുന്നു. പിന്നെ നമ്മുടെ ബുദ്ധിക്കൊരു സാധാരണ സമാധാനം തരാൻ വേണ്ടിയാണ് പറയുന്നത്. ഓഷധി ഒരസു അപ്പരിണാമിത്വാ ഓഷധി, അപ്പരിണാമിയാണ് ഓഷധികൾ. ജലത്തിൽ നിന്ന് പരിണമിച്ച് സസ്യം ഉണ്ടാകും. എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും. അങ്ങനെയും പറയുന്നുണ്ടല്ലോ, ഒരു കാലത്ത് ജലം മാത്രമായിരുന്നു, പിന്നെ അതിൽ നിന്നാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായിരുന്നു, സസ്യം ഉണ്ടായി എന്നെല്ലാം പറയാം. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ അർത്ഥഭാവന, ശബ്ദാർത്ഥഭാവന, നല്ല യുക്തിചിന്തയല്ല, അതിന്റെ ഗവേഷണമല്ല. ഇത് പറയുമ്പോൾ ഒരു അർത്ഥബോധം തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ, അതാണ് ഉപാസന. ഉപാസനയിൽ ശബ്ദത്തിനപ്പുറം അർത്ഥത്തിൽ അർത്ഥത്തിൽ കൂടെ മനസ്സിലാക്കുന്നു. തസാം പുരുഷൂരത അന്നപരിണാമത്വാത് പുരുഷസ്യ തസ്യാമി പുരുഷസ്യ വാഗ്രസ, പുരുഷന്റെ വാക്ക് രസമാണ്, പുരുഷന്റെ രസമാണ് വാക്ക്, സാരമായതാണ് വാക്ക്. അതൊരു യുക്തിയുണ്ട്, പുരുഷൻ പറയുമല്ലോ അവന്റെ വാക്കിനനുസരിച്ചാണ് അവൻ നല്ലവനും ചീത്തയാകുന്നത്, മാന്യനാകുന്നത്, നിന്ദ്യനാകുന്നത് എന്നെല്ലാം പറയാം. അതുകൊണ്ട് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമാണ് വാക്ക്. അതുകൊണ്ട് പറയുന്നു അതാണ് അതിന്റെ സാരം. പറയുന്നു പുരുഷ അവയവാനാം ഹി വാക് സാരിഷ്ഠ, പുരുഷ അവയവങ്ങളിൽ വാക്ക്, വാഗിന്ദ്രിയവും വാഗിന്ദ്രിയം പ്രവർത്തിക്കുന്ന ശബ്ദവും അത് സാരതമമാണ്. പുരുഷസ്യ വാഗ്രസ വാചൈർഗ്രസ, വാക്കിൽ എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളത് മന്ത്രമാണ്, ഈശ്വരോക്തമാണ്. മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ഈ വാക്കുകളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈശ്വരോക്തമായ വാക്ക്. അതടുത്ത് പറയുന്നു വാഗ്രസ വാചൈർഗ്രസ ഗരിത സാമരസ, എർക്ക് സാമമാണ് രസമായിരിക്കുന്ന എർക്കുകളിൽ. എർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ വേദമന്ത്രങ്ങൾ, സാമത്തിൽ നിന്നും വേർതിരിക്കുന്ന എർക്ക് മന്ത്രങ്ങളല്ല, പൊതുവെ വേദമന്ത്രങ്ങളെ പറയുന്നു. അതിൽ ശ്രേഷ്ഠമാണ് സാമം. എന്തുകൊണ്ട്? സാമം ഗാനാത്മകമാണ്, ശബ്ദങ്ങളിൽ ഗാനാത്മകമായതാണ്, ചൊല്ലുന്നവനും കേൾക്കുന്നവനും ആനന്ദത്തെ കൊടുക്കുന്നു. സാധാരണ ശബ്ദം അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും ആനന്ദത്തെ ഉണ്ടാക്കണമെന്നില്ല, പക്ഷെ ഗാനം അങ്ങനെയല്ല. ഗാനം ആർക്കായാലും ശരി, അത് പാടുമ്പോൾ അവനാനന്ദം വരുന്നു, കേൾക്കുന്നവർക്കും ആനന്ദം വരുന്നു. അതുകൊണ്ട് പറയുന്നു സാമമന്ത്രങ്ങൾ ഗാനരൂപത്തിലുള്ളതാണ്, അതാണ് സംഗീതത്തിന്റെ ആധാരം. എന്നാണ് സാമം, സാരതമം. തസ്യാപി സാമന ഉദ്ഗീത, സാമന ഉദ്ഗീതോ രസ, സാമത്തിന്റെ രസമാണ് സാരതമമായതാണ് ഉദ്ഗീതം ഓങ്കാരം ഇവിടെ പറയുന്നത്. ആ ഓങ്കാരത്വത്തിന്റെ മഹത്വം പറയുകയാണ്. അതെവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി? പൃഥ്വിയിൽ തുടങ്ങി, പൃഥ്വിക്ക് ആപ്പായി രസം, അതിന് ഓഷധികളായി, അതിന് പുരുഷനായി, പുരുഷന് വാക്കായി, വാക്കിന് ഇർക്കായി, ഇർക്കിന് സാമമായി, സാമത്തിന് ഉദ്ഗീതമോമായി. ഒരു ക്രമമായ ഭാവന അർത്ഥബോധത്തോടുകൂടി അത് ചൊല്ലുമ്പോൾ ആ ബോധം തന്നെ ഭാവന ഉപാസന. ഭൂതാനാം പൃഥ്വീരസ പൃഥിവ്യ ആപോരസ അപ്പാം ഓഷധയോരസ ഓഷധീനാം പുരുഷോരസ പുരുഷസ്യ വാഗ്രസ വാച ഇർഗ്രസ വൃജഃ സാമരസ സാമന ഉദ്ഗീധോരസ സ ഏഷ രസാനാം രസതമഃ പരാർത്ഥ്യോ അഷ്ടമോ ഏതുദ്ഗീതഃ പറയുന്നു. സ ഏഷ രസാനാ രസതമഃ, ഇത് രസങ്ങളിൽ വച്ച് രസതമമാണ് ഏത്? ഉദ്ഗീതം, ഓങ്കാരം. കാരണം മുമ്പ് പല രസങ്ങളെ കുറിച്ച് പറഞ്ഞു, സാരതമമായതിനെ കുറിച്ച് പറഞ്ഞു. ആ സാരതമമായതിൽ വച്ച് സാരതമമാണ് സയേഷ ഈ ഉദ്ഗീതം, ഓങ്കാരം എന്നർത്ഥം. എന്തുകൊണ്ടത് പരമാത്മാവിന്റെ പ്രതീകമാണ്? അതുകൊണ്ട് പരമഹ പരാർത്ഥ്യോ ഇവിടെ പറയുന്നു. പരമപരാർത്ഥ്യവും അത് പരമവുമാണ് പരാർത്ഥ്യവുമാണ്. പരമം എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ പ്രാവശ്യകാരം പറയുന്നു പരമാത്മവാചകം പരമപ്രതീകത്വ സയേഷ രസാനാം രസതമ പരമപരാർത്ഥ്യവുമാണ്. പരമവും പരാർത്ഥ്യവുമാണ്. പരാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പരാർത്ഥ്യോ അർത്ഥം സ്ഥാനം പരം തദർത്ഥം പരാർത്ഥം തദർത്ഥ രീതി പരാർത്ഥ്യ പരമാത്മസ്ഥാനാർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ സ്ഥാനം, അർത്ഥം പരം, അർത്ഥം പരാർത്ഥം. ഇത് പരമമായ സ്ഥാനം. പരാർത്ഥം എന്ന് പറഞ്ഞാൽ പരമമായ സ്ഥാനം. പരാർത്ഥ്യ എന്ന് പറഞ്ഞാൽ പരമമായ സ്ഥാനത്തെ അർഹിക്കുന്നത്, അതിന് യോഗ്യമായത്. അഷ്ടമം, ഉദ്ഗീതം ഇതുവരെ പറഞ്ഞത് ശംഭുദാനാം പ്രതിവിധ അതൊന്ന് അതിനൊന്നായിട്ടെടുത്താൽ ഇത് അഷ്ടമസ്ഥാനമാണ്. ഉദ്ഗീത ശ്രേഷ്ഠമാണ്, അതിന്റെ സ്ഥാനം വലുതാണ് എന്ന് ഓങ്കാരത്തെ ഭാവന ചെയ്യുന്നു. സയേഷ രസാനാം രസതമഃ പരമപരാർത്ഥ്യോ അഷ്ടമോ ഏതുദ്ഗീതഃ കതമാ കതമൈർഖ് കതമത് കതമത്സാമ കതമത് കതമ ഉദ്ഗീത ഇത് വിമുഷ്ടം ഭവതി. ഇതെല്ലാം ഈ മന്ത്രങ്ങളെല്ലാം ഉപാസനയുടെ ഭാഗമാണ്. ഉദ്ഗീതോപാസന മന്ത്രം ചൊല്ലുന്നത് തന്നെ ഉപാസന. ചോദിക്കുന്നു കഥമ കഥമ ഇറുക്ക് ഇറുക്കേതാണ്? കഥമ കഥമ സാമ അസാമ ഏതാണ്? ഇവിടെ ഭാഷ്യകാരം പറയുന്നു കഥമ കഥമേത് വീപ്സ ആദരാർത്ഥ ഏതേത് ആരാര് എന്തെന്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണിത് ചോദിക്കുന്നത്. അങ്ങനെ ആവർത്തിച്ചാവർത്തി ചോദിക്കുന്നു. ചോദിക്കുന്ന ആളിലുള്ള ബഹുമാന ആദരവുകൊണ്ടാണ് ചിലപ്പോൾ ഈ ആവർത്തി വരുന്നത്. വലിയ ഒരാളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ആരാരാണത് അറിയാതെ ആവർത്തിച്ചു പോകും. എന്താ എന്താ സംഭവം, എന്തോ മഹത്തായ സംഭവമാണ്. ഈപ്സ ആവർത്തി അതാണ് ഇവിടെ കഥമ 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 സാമ കഥമ കഥമ ഇറക്ക് സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് കഥമ കഥമ എന്ന്. സാമ സാമൻ ശബ്ദം നമസ്കരിക്കുക എന്നാണ് കഥമത് നമസ്കരിക്കുന്നത്. അർത്ഥത്തിനൊന്നും വ്യത്യാസം വരുന്നില്ല. കഥമ കഥമ ഉദ്ഗീത പുല്ലിംഗ ഉദ്ഗീത ശബ്ദം അതുകൊണ്ട് കഥമ കഥമ എന്ന് വന്നു. ഇത് വിമിഷ്ടം ഭവതി എന്ന് വിമർശം വിചാരം ചെയ്യുന്നു. വിചാരം ചെയ്യുന്നു പക്ഷത്തിൽ വരുന്നതിന്റെ കൂടെ വ്യാകരണ കാര്യങ്ങളാണ്. ഇവിടെ ഇത്തരം വ്യാകരണമൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടാകത്തില്ല, പ്രശ്നമാകത്തില്ല. വ്യാകരണം അറിയാവുന്നവർക്ക് വ്യാകരണം ബുദ്ധിമുട്ടുണ്ടാകും, അല്ലാത്തവർക്ക് അതൊരു വിഷയമാണ്. അങ്ങനെ നമ്മളതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. കഥമ കഥമ ഇറക്ക് കഥമ കഥമ താമാഹ കഥമ കഥമ ഉദ്ഗീത ഇത് വിമിഷ്ടം ഭവതേ വാഗേവ ഇറക്ക് പ്രാണസാമ ഓമിത്യേതദക്ഷരമുദ്ഗീത തദ്വാ ഏതത് മിഥുനം യത് വാക്ച പ്രാണശ്ച ഋച്ച സാമച മുൻപ് ചോദിച്ച ചോദ്യം കഥമ കഥമ ആ ചോദ്യത്തിന് പറഞ്ഞു ഇതിനെ കുറിച്ചൊന്ന് വിചാരം ചെയ്യണം, എന്നിട്ട് അതിന് സമാധാനം എല്ലാം ശ്രുതി തന്നെ പറയും. ചോദ്യവും വിചാരവും സമാധാനവും എല്ലാം പറയുന്ന എന്താണ്? വാഗേ വയർ പ്രാണ വാഗേ വയർ പ്രാണസ്ഥാമ പറയുന്നു. വാക്ക് തന്നെയാണ് ഈർക്ക്, പ്രാണനാണ് സാമം എന്ന് പറയുന്നു. ഓമിത്യേത അക്ഷരം ഉദ്ഗീതം. അപ്പൊ അവിടെ മൂന്ന് ചോദ്യമാണ് ചോദിച്ചത്. കഥമായ ഇർക്ക് ഇർക്ക് എന്താണ്? അതിന് സമാനം പറയുന്നു വാഗേവ ഇർക്ക് വാക്ക് തന്നെയാണ് ഇർക്ക്. അടുത്ത് ചോദിച്ചു കഥമ സാമം എന്ന് പറയുന്നു പ്രാണനാണ് സാമം. അടുത്ത് ചോദിച്ചു കഥമ ഉദ്ഗീത എന്ന് പറയുന്നു ഓമിത്യേത അക്ഷരം ഉദ്ഗീതം. ഓം എന്ന ഈ അക്ഷരം തന്നെയാണ് ഉദ്ഗീതം. അങ്ങനെ ചിന്തിക്കുന്നു. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയും ശിഷ്യഭൂതയാ ശ്രുത്യ ചോദിതേ സൈവ ആചാര്യഭൂത പരിഹര. ശ്രുതി തന്നെ സ്വയം ശിഷ്യനായിട്ട് ചോദിക്കുന്നു കഥമ കഥമായർക്ക്. എന്നിട്ട് പറയുന്നു അതേ ശ്രുതി തന്നെ ആചാര്യഭൂത സ്വയം ആചാര്യനായിട്ടും മറുപടിയും പറയുന്നു. അപ്പൊ ചോദ്യവും ഉത്തരവും പറയുന്നതെല്ലാം ശ്രുതി തന്നെയാണ്. ശ്രുതി തന്നെയാണ് ഗുരു, ശ്രുതി തന്നെയാണ് ശിഷ്യൻ എന്നിവിടെ വ്യാഖ്യാനത്തിൽ പറയും. അവിടെ ഒരാൾ ചോദിച്ചു, ഒരാൾ മറുപടി പറഞ്ഞു എന്നൊന്നും ധരിക്കണമെന്നില്ല. അപ്പോ ഇത് ഒരു മിഥുനമാണ്. തദ്വ ഏത മിഥുനം ഇരട്ടകളാണ്. എന്താണ് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെ കൂടിച്ചേരലാണ്. വാഗേവ ഇർ വാക്ച പ്രാണശ്ച ഈർച്ച സാമച വാക്കും പ്രാണനും. വാഗേവ ഇർ പ്രാണസാമ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു വാക്കും പ്രാണനും ആ ഇർക്ക് സാമവും. ഇവയെ നമുക്ക് ഇരട്ടകളായിട്ടെടുക്കാം, ജോഡിയായിട്ടെടുക്കാം. ഇത് പരസ്പരം കൂടിച്ചേരും എന്ന് ശ്രുതി തന്നെ പറയും. വാഗേവ ഇർക്ക് പ്രാണസാമ ഓമിത്യേതദക്ഷരമുദ്ഗീതഃ തദ്വായദ്മിഥുനം യദ് വാക്ച പ്രാണശ്ച ഋക്ച സാമച. തദ്ദേതം മിഥുനം ഓമിത്യേതസ്മിൻ അക്ഷരേ സംസൃജ്യതേ യദാ വൈ മിഥുനോ സമാഗച്ഛത ആപയതോ വൈ തൗ അന്യോന്യസ്യ കാമം. ഇത് രണ്ട് ഇത് പറഞ്ഞു, ഇത് രണ്ട് മിഥുനങ്ങളാണെന്ന് പറഞ്ഞു. ഭാഷകാരൻ പറയുന്നു വാക് പ്രാണവും ഋഗ് സാമ യോനവും. വാക് പ്രാണ, വാക്കും പ്രാണനും ഋക്കും സാമവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാരണം വാക്ക് അതിൽ നിന്നാണല്ലോ ഇർക്ക് വരുന്നത്. വാക്ക് വാഗിന്ദ്രിയം കൊണ്ട് ഇർക്കിനെ ഉച്ചരിക്കുന്നു. ഇർക്ക് സ്വയം ശബ്ദാത്മകമാണ്. അപ്പൊ വാക്കും ഇർക്കും തമ്മിലൊരു കാര്യകാരണ ബന്ധമുണ്ട്. അതുപോലെ തന്നെ പ്രാണനും സാമവും. സാമ മന്ത്രങ്ങളുടെ ഉച്ചാരണം, അതിന് പ്രാണൻ വേണമെന്ന്. അപ്പൊ അതിനും പരസ്പര കാര്യകാരണമുണ്ട്, ബന്ധമുണ്ട്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇത് പരസ്പരം രണ്ട് ജോഡികളാണ്. തെറുക്കിനാശ്രയമായിരിക്കുന്നു വാക്ക്, സാമത്തിനാശ്രയമായിരിക്കുന്നു പ്രാണൻ. വാക്കിനാശ്രയിച്ച് ഇർക്ക് പുറപ്പെടുവിക്കുന്നു, പ്രാണനെ ആശ്രയിച്ച് സാമവും പുറപ്പെടുന്നു. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന എന്ത്? ഓം. അതാണ് പറയുന്നത് തദ്ദേത ഏവം ലക്ഷണം മിഥുനം ഓമിത്യേതസ്മിൻ അക്ഷരേ സംസൃജ്യതേ. തദ്ദേത മിഥുനം, ഈ മിഥുനങ്ങൾ ജോഡികൾ, ഓം എന്ന് പറയുന്ന അക്ഷരത്തിൽ സംസൃജ്യതേ, ഏകീഭവിക്കുന്നു. ഓമിനെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം. ഏവം സർവകാമാപ്തി ഗുണവിശിഷ്ടം മിഥുനം ഓങ്കാരേ സംസൃഷ്ടം. സർവകാമാപ്തി ഗുണവിശിഷ്ടം മിഥുനം, ഈ ജോഡികൾ സർവകാമത്തെയും പ്രാപിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഉപാസന കൊണ്ട് സർവകാമങ്ങൾ ലഭിക്കും. അത് ഓങ്കാരത്തിൽ ഇരിക്കുന്നു, ഓങ്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓങ്കാരം എന്താണ്? സർവകാമങ്ങളെയും പ്രാപിപ്പിക്കുന്നതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഓങ്കാര ഉപാസന. എന്തിനത് ഉപാസിക്കണം? കർമ്മം ചെയ്യുന്നവനാണ് ഉപാസിക്കുന്നത്. അവൻ ഉപാസിക്കുന്നത് അവന് കാമനകളുള്ളതുകൊണ്ടാണ്. ഈ ഓങ്കാരത്തിന് സർവകാമനകളെയും സാധിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ശേഷിയുണ്ട് ഓങ്കാര ഉപാസന. അതാണ് പറഞ്ഞു വരുന്നത്. യഥാവൈ മിഥുനു സമാഗച്ഛത, അങ്ങനെ രണ്ടെണ്ണം കൂടി ചേരുമ്പോൾ ജീവന്മാരായാലും ചേരും. എന്താണ് ആപ്പയതോ വൈത്തവും അന്യോന്യത്തി കാമം പറയുന്നത്? ജീവന്മാർ തന്നെ രണ്ടുപേർ കൂടിച്ചേരുമ്പോൾ പരസ്പരം അവർക്ക് ആനന്ദം ഉണ്ടാകുന്നു. ലോകത്തിലും അങ്ങനെ കാണുന്നു. സ്ത്രീ പുരുഷന്മാരിലും പ്രാണികളിലും വരും. അതുപോലെ ഇവിടെ ഇത് സർവകാമങ്ങളെയും സാധിക്കുന്നു. ഇതിൻ്റെ ഉപാസന വാക്കിൻ്റെയും എർക്കിൻ്റെയും പ്രാണന്റെയും കാമത്തിൻ്റെയും ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് ഇതെല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിപ്പിച്ചിട്ട് ആ ഉപാസകന് ആനന്ദത്തെ കൊടുക്കുന്നു എന്ന് താല്പര്യം. അതിനൊരു ശേഷി ഇവയ്ക്കുണ്ട്. തദ്ദേത മിഥുനം ഓമിത്യത് അക്ഷരേ സംസൃജ്യത്തെ യഥാ വൈ മിഥുനു സമാഗച്ഛത ആപയതോ വൈ തൗ അന്യോന്യസ്യ കാമം ആപയിതാഹ വൈ കാമാനാം ഭവതി യത് ദൈവം വിദ്വാൻ അക്ഷരം ഉദ്ഗീതം ഉപാസ്ഥേ. പറയുന്നു ആപയിതാഹ വൈ കാമാനാം ഭവതി. പറഞ്ഞത് ഉദ്ഗാതാവാണെന്ന് ചൊല്ലുന്നത്. ഉദ്ഗാതാവെന്ന് പറയുന്നത് യജമാൻ കാശ് കൊടുത്ത് ഏർപ്പെടുത്തിയ ആളാണ്. അങ്ങനെയുള്ള ആള് ഇത് ചെയ്യുമ്പോൾ, ഈ ഉപാസന ചെയ്യുമ്പോൾ ഭാഷകാരം പറയുന്നു ആപയിതാഹ വൈ കാമാനാം യജമാനത്തിൽ ഭവതി. ഈ ഉപാസന യജമാനന് കാമങ്ങളെ സാധിപ്പിക്കുന്നു. അതാണ് ആപയിതാഹ വൈ കാമാനാം ഭവതി. ഏത് ദൈവം വിദ്വാൻ, ഏതൊരുവനാണോ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ട് അക്ഷരം ഉദ്ഗീതം ഉപാസത്തെ, ഈ അക്ഷരമായ ഉദ്ഗീതത്തെ ഓമിനെ ഉപാസിക്കുന്നത്. അക്ഷരമായ ഓമിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ അർത്ഥഭാവനയോടുകൂടി ഈ മന്ത്രത്തെ ചൊല്ലുന്നതാണ് ഉപാസന. അങ്ങനെ ചൊല്ലുമ്പോൾ ആ യജമാനന് എങ്ങനെയാണ് ലോകത്തിൽ മിഥുനങ്ങൾ പരസ്പരം കാമത്തെ സാധിപ്പിക്കുന്നത്, അതുപോലെ ഇവയും ഈ മന്ത്രങ്ങൾ ചേർന്ന് യജമാൻ കാമത്തെ സാധിപ്പിക്കുന്നു, ഇഷ്ടത്തെ സാധിക്കുന്നു, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നു. ആപയിതാഹ വൈ കാമാനാം ഭവതി യ ഏത ദൈവം വിദ്വാൻ അക്ഷരം ഉദ്ഗീതം ഉപാസ്ഥേ തദ്വാ ഏത അനന്യാക്ഷരം യദ്ധി കിഞ്ച അനുജാനാത്യോമിത്യേവ. തദാഹ യേഷോ ഏവ സമൃദ്ധർ യദനിജ്ഞാ സമർത്ഥയിതാഹ വൈ കാമാനാം ഭവതി യ ഏത ദൈവം വിദ്വാൻ അക്ഷരം ഉദ്ഗീതം ഉപാസ്ഥേ. പറയുന്നു ഏതത് അനുജ്ഞാക്ഷരം, ഈ ഓം എന്ന് പറയുന്നത് വേദത്തിൽ മാത്രമല്ല അത് സർവത്ര ഓം എന്ന് പറയുന്ന അനുജ്ഞാക്ഷരമാണ്. അനുജ്ഞാക്ഷരം എന്ന് പറയുമ്പോൾ അനുമതി നൽകുന്ന അക്ഷരം, അതാണ് സംസ്കൃതത്തിൽ ആകട്ടെ എന്ന് മലയാളത്തിൽ പറയുന്നതിന് പകരം ഓം എന്ന് പറയും. ഒരാളൊരു കാര്യം ചോദിക്കുകയാണ്, അങ്ങനെ ആയിക്കോട്ടെ, ആകാം, സമ്മതി, അതിനു വേണ്ടിയിട്ടാണ് ഓം ഉപയോഗിക്കുന്നത്. അതാണ് ഏത് അനുജ്ഞാക്ഷരം ലോകത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്.